പ്രൈസ് ദ ലോർഡ്. ഈ പരിപാടിയിലൂടെ തിരുവചനം ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ ശ്രദ്ധയെ 34-ാമത്തെ സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് ഞാൻ തിരിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന പേരിന് അർഹനായ ഒരേ ഒരു വ്യക്തി ദാവീദാണ്. ആ ദാവീദിന്റെ നല്ല സ്വഭാവങ്ങളിൽ ഒന്ന് ദൈവത്തെ വ്യവസ്ഥ പ്രകാരം ആരാധിച്ചിരുന്നു. പല വിധത്തിലുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾ തനിക്കുണ്ടായിരുന്നുവെങ്കിലും ആരാധനയിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ആരാധനയുടെ അടിസ്ഥാനം തെറ്റിയതാണ് സമസ്ത ലോകത്തിലെ ശാപങ്ങൾക്ക് കാരണം എന്ന് നിങ്ങൾ മറക്കരുത്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു, സൃഷ്ടിച്ചവനേക്കാൾ മനുഷ്യൻ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കാൻ തുടങ്ങി. മിന്നിത്തിളങ്ങുന്ന സൂര്യ ചന്ദ്ര നക്ഷത്ര ജാലങ്ങൾ, മനോഹരമായിട്ടുള്ള സൃഷ്ടികളെ കണ്ടപ്പോൾ ദൈവമാണെന്ന് കരുതി ആരാധിക്കാൻ തുടങ്ങി. കടിക്കുന്ന പാമ്പിനെ, കത്തുന്ന തീയെ, തിളങ്ങുന്ന സൂര്യനെ ഒക്കെ നമസ്കരിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയേൽപ്പിച്ചു. അതുപോലെ തന്നെ പുറപ്പാട് 20-ലെ 10 കൽപ്പനകളിൽ ആദ്യത്തെ 2 കൽപ്പനകളിലും നിർബന്ധമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അടുത്തത്, മീതേ സ്വർഗത്തിലെങ്കിലും താഴേ ഭൂമിയിലെങ്കിലും കീഴേ വെള്ളത്തിലെങ്കിലും യാതൊരു പ്രതിമയും നമസ്കരിക്കരുത്, ആരാധിക്കരുത്, ഉണ്ടാക്കരുത്. അപ്പോൾ സൃഷ്ടിപൂജ അരുത്, മൂർത്തിപൂജ അരുത്. ശ്രേഷ്ഠ അപ്പോസ്തോലനായ പത്രോസിന്റെ മുൻപിൽ മുട്ടുമടക്കിയ കൊർന്നല്യോസിനോട് നിന്റെ പാപം രഹസ്യത്തിൽ എന്റെ ചെവി പറയാനല്ല പത്രോസ് പറയുന്നത്, എഴുന്നേൽക്ക, ഞാനൊരു മനുഷ്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക. ദൈവദാസന്മാർ ബഹുമാനത്തിന് യോഗ്യരാണ്, പക്ഷേ ആരെയും ആരാധിക്കരുത്. ഇനിയും, അദൃശ്യ ലോകത്തിലെ മഹത്വജീവികളായ മാലാഖമാർ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൈവത്താൽ കൽപ്പിച്ചാക്കപ്പെട്ട ദൂതന്മാരാണ്. നിന്റെ കാല് കല്ല് തട്ടിപ്പോകാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അതുകൊണ്ട് മീഖായേലേ സ്തോത്രം, ഗബ്രിയേലേ മഹത്വം എന്ന് പറയാൻ പാടില്ല. ദൂതനെ അല്ല, ദൂതനെ കാവലാക്കി തന്ന ദൈവത്തെ നമസ്കരിക്കണം. ഈ വിഷയം വെളിപ്പാട് 22:8 യോഹന്നാൻ അപ്പോസ്തോലനും അങ്ങനെ അബദ്ധം പറ്റി. എനിക്ക് ഈ വെളിപ്പാടൊക്കെ കാണിച്ചു തന്ന ദൂതനെ ഞാൻ നമസ്കരിച്ചു. ഉടനെ ദൂതൻ പറയുന്നു, അല്ല, ഞാനൊരു സഹവൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കൂ. മനസ്സിലാക്കണം, ഉപകാരം ചെയ്യുന്നവരോട് നന്ദി പറയാം, ഉപകാരം ചെയ്യുന്നവരെ ബഹുമാനിക്കാം, പക്ഷേ ആരാധിക്കാൻ പാടില്ല. രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കൊണ്ടുവരുന്ന കാക്കയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എൻ മനമേ കാക്കയെ വാഴ്ത്തുക, എന്റെ സർവാന്തരഭൂമി അതിന്റെ ചുണ്ടുകളെ വാഴ്ത്തുക എന്നൊന്നും ഏലിയാവ് പറഞ്ഞില്ല. കാക്കകളെ അല്ല, കാക്കയെ അയച്ച ദൈവത്തെ മാത്രമേ വാഴ്ത്താവൂ. വിദ്വാൻമാർ വന്ന് യേശുവിനെ കണ്ടത് അമ്മയായ മറിയോടുകൂടെയാണ്. ഓർമ്മയുണ്ടോ? അമ്മയും ആ മകനും ഒറ്റക്കിടക്കയിൽ ഒറ്റപ്പായിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴും വിദ്വാൻമാർ പൊന്നുമൂര് കുന്തുരുക്കം അവർക്കല്ല കാഴ്ചവെച്ചത്, അവൾക്കല്ല കാഴ്ചവെച്ചത്, അവന് കാഴ്ചവെച്ചു. ആ മത്തായി 2:11 വായിക്കുന്നു, ആ വിദ്വാൻമാർ വീണ് അവരെയല്ല നമസ്കരിച്ചത്, അവളെയല്ല നമസ്കരിച്ചത്, അവനെ നമസ്കരിച്ചു. ആകയാൽ ആരാധനയ്ക്ക് യോഗ്യൻ രണ്ടുപേരുമല്ല, മാതാവ് ശിശുവുമല്ല, ഏക വ്യക്തി നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. സ്നേഹിതരെ, സൃഷ്ടിപൂജ അരുത്, മൂർത്തിപൂജ അരുത്, വ്യക്തിപൂജ അരുത്, ദൈവദാസപൂജ അരുത്, കാക്കപൂജ അരുത്, മാതൃപൂജ അരുത്. ആകാശത്തിന്റെ കീഴിൽ, ഭൂമിക്ക് മുകളിൽ ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവായ ദൈവം മാത്രമാണ്. ആരാധനയുടെ അടിസ്ഥാനം തെറ്റിയാൽ സകലവിധ ശാപങ്ങളും നിന്റെ മേൽ വരും. ഏക സത്യ ദൈവത്തെ മാത്രം, തന്റെ പ്രിയപുത്രനായ ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുവാൻ നീ ആരംഭിക്കൂ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എന്ന് സങ്കീർത്തനങ്ങളുടെ മകുടമായി 103-ാം സങ്കീർത്തനത്തിലും ദാവീദ് പ്രസ്താവിക്കുന്നു. മിക്ക സങ്കീർത്തനങ്ങളിലും ആരാധനയാണ് ദാവീദ് ഉയരുന്നത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും സാക്ഷി പറയുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം എന്ന് വെറുതെ പറയുന്ന കാര്യമല്ല. എല്ലാ കാലങ്ങളിലും ദൈവ പൈതലിന്റെ വായിൽ നിന്ന് ദൈവത്തിന് സ്തുതിയും പ്രശംസയും ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നറിയാമോ? സന്തോഷകാലം സന്താപകാലം, സന്തോഷ സന്താപ സമ്മിശ്രമാണ് ജീവിതം. സന്തോഷത്തിലും സ്തോത്രം ചെയ്യൂ, സന്താപത്തിലും സ്തോത്രം ചെയ്യൂ, രാത്രി യാമങ്ങളിലും സ്തോത്രം ചെയ്യൂ, പകൽ യാമങ്ങളിലും സ്തോത്രം ചെയ്യൂ. രാത്രിയിലും പകലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ പരിതസ്ഥിതികളിലും സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം മുടങ്ങാതെ എല്ലാ കാര്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന സൽസ്വഭാവം ഏറ്റവും അനുകരണീയമാണ്. Praises goes up, blessings come down. അറിയാതെ എന്റെ നാവിൽ സ്തോത്രമുണ്ടായിരിക്കട്ടെ, സ്തുതി ഉണ്ടായിരിക്കട്ടെ, അപ്പോഴാണ് ദൈവീയ ശക്തിയും ദൈവകൃപയും നിന്റെ മേൽ പകരുന്നത്. അതല്ലേ യെശയ്യാവ് 43 നാം വായിക്കുന്നത്, എന്റെ മഹത്വത്തിനാ ഞാൻ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്നവരെ കൊണ്ടുവരുവി. എന്തിനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവ മഹത്വത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട മനയപ്പെട്ടവനാണ് മനുഷ്യൻ. ആ വ്യവസ്ഥ തെറ്റിക്കാതെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. എല്ലാ കാലത്തും നീ യഹോവയെ വാഴ്ത്തണം. അതുപോലെ തന്നെ വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, മഞ്ഞുകാലം, മഴക്കാലം, കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിഭയങ്കരമായ ചൂട്, അതിഭയങ്കരമായ തണുപ്പ്. ഇപ്പോൾ പ്രകൃതിയെ ആ സമയത്ത് നമ്മൾ കുറ്റപ്പെടുത്താതെ ശപിക്കാതെ അസഭ്യം പുലമ്പാതെ ആ കാലങ്ങളിലും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ സ്ഥലകാല ഭേദമെന്നിയെ, സമയപരിധി എന്നിയെ ദൈവത്തെ സ്തുതിക്കണം. ഈ കാര്യത്തിന് കുറച്ചുകൂടെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 148 സങ്കീർത്തനം എന്നറിയണം. അപ്പോൾ ദൃശ്യലോകത്തിലും അദൃശ്യലോകത്തിലുമുള്ള സകല ജീവജാലങ്ങളെയും ദൈവാരാധനയ്ക്കായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അനുഗ്രഹീതമായൊരു സങ്കീർത്തനമാണ് 148 സങ്കീർത്തനം. അവിടെ പർവ്വതങ്ങള്, സകല കുന്നുകൾ, ദേവദാരുങ്ങൾ, വൃക്ഷസസ്യലതാദികൾ, പറവജാതി, ഇഴജാതി, കാട്ടുമൃഗം, നാട്ടുമൃഗം, ഇവയൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? സൂര്യന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള നക്ഷത്രങ്ങളെ അവനെ സ്തുതിപ്പീൻ, സ്വർഗത്ത് അതെ ആകാശത്തിന് മീതെയുള്ള വെള്ളമേ അവനെ സ്തുതിപ്പീൻ. അതിനൊക്കെ കാരണമുണ്ട്. സൃഷ്ടികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, കൃത്യനിർവഹണത്തിലൂടെ. സ്വർഗസ്ഥനായ ദൈവം അവയെ കൽപ്പിച്ചാക്കിയ, സൃഷ്ടിച്ചാക്കിയ ആ ഉദ്ദേശം നിവർത്തിക്കുമ്പോൾ അവരാൽ ദൈവം മഹത്വപ്പെടുകയാണ്. അതല്ലേ 19 സങ്കീർത്തനം വായിക്കുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസക്തമാക്കുന്നു. സൃഷ്ടികൾ ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് കൃത്യനിർവഹണത്തിലൂടെയാണ്. ഒന്നാം ഭാഗം. രണ്ടാമത്, സൃഷ്ടിയുടെ ക്രൗൺ ഓഫ് ക്രിയേഷനായ മണിമകുടമായ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, കൽപ്പന ലംഘിക്കുമ്പോൾ മര്യാദ പഠിപ്പിക്കാൻ ദൈവം സൃഷ്ടികളെ ഉപയോഗിച്ചിട്ടുള്ളതായി ബൈബിൾ പറയുന്നു. ദൈവത്വത്തിനെ ആക്ഷേപിച്ച ചില ബാലന്മാരെ പെൺകരടികൾ വന്ന് വലിച്ചു കീറിക്കളഞ്ഞു. അപ്പോൾ മഹത്വപ്പെടുന്ന ദൈവമാണ് കൽപ്പന ലംഘിച്ച ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടു. വെള്ളം ഭൂമി അനുസരിക്കുന്നത് അങ്ങനെയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഭൂമിയിലെ ജീവജാലങ്ങൾ, ചിലപ്പോൾ മനുഷ്യൻ ക്രമക്കേട് കാണിക്കുമ്പോൾ കടന്തൽ നേച്ച് കുത്തിച്ചിട്ടുണ്ട്, തീയെ കൊണ്ട് ദഹിപ്പിച്ചിട്ടുണ്ട്, വലിയ കൊടുങ്കാറ്റടിച്ചിട്ട് ദൈവന്യായവിധി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തീയെ, കൽമഴ, ഹിമം, ആവി, ഭൂമിയിലെ വെള്ളം, ഇതൊക്കെയും ദൈവത്തെ അനുസരിക്കുന്നത് മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുമ്പോൾ മര്യാദ പഠിപ്പിക്കുന്ന പ്രക്രിയയിലൂടെയാണ്. ഇങ്ങനെ സകല ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുവാനായി പ്രോത്സാഹിപ്പിക്കുന്ന 148 സങ്കീർത്തനം 11-13 വരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും പ്രഭുക്കന്മാരും രാജാക്കന്മാരും ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. പദവി പരിധി എന്നിയെ, പ്രായപരിധി എന്നിയെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ടാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ആദ്യം വിളിച്ചിരിക്കുന്നത് ഉന്നത കസേരകളിൽ ഇരിക്കുന്നവരെയാണ്. രാജാക്കന്മാർ, മഹത്തുക്കൾ, പ്രഭുക്കന്മാർ, ന്യായാധിപന്മാർ, അവർ ഉയർന്ന പീഠത്തിലിരിക്കുന്നു. ആ രാജാവ് വിചാരിക്കരുത്, ഞാൻ രാജാവല്ലേ, ഇനി പ്രജകളെ കൊണ്ട് സ്തുതിപ്പിക്കാം, നിങ്ങളെല്ലാവരും സ്തുതിച്ചാട്ടെ, ഞാൻ ഒത്തിരി സ്തുതിച്ചതാണെന്ന് പറയാൻ പാടില്ല. ലോകത്തിലെ എത്ര വലിയവനായിരുന്നാലും ആ വ്യക്തി ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവനാണ്. അപ്പോൾ മൂന്ന് തരത്തിലാണ് ലോകത്തിൽ മനുഷ്യർ വലിയവരാകുന്നതാണ് പണ്ഡിതമതം. ഒന്ന്, സം പീപ്പിൾ ആർ ബോൺ ഗ്രേറ്റ്, ചില ആളുകൾ ജനനത്താൽ വലിയവരാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ മനസ്സിലായോ? ഒരു കുഞ്ഞിന്റെ തല വലുതായിരുന്നല്ല, ബൈ ദ വെർച്ച് ഓഫ് ദ ബർത്ത് ഇൻ റോയൽ ഫാമിലീസ്. രാജകുലത്തിൽ ജനിച്ചാൽ അപ്പൻ ചത്താൽ മകന് കസേര, മകന്റെ കാലം കഴിഞ്ഞാൽ കൊച്ചുമകന് കസേര, പരമ്പരാഗതമായി വരുന്നു. അങ്ങനെ രാജകുടുംബത്തിൽ ജനിച്ചവർ ജനനത്താൽ തന്നെ വലിയവരാണ്. രണ്ട്, ചില ആളുകൾ വലിയവരാകുന്നത് പരിശ്രമത്താലാണ്. പഠിച്ചു പഠിച്ചു പരീക്ഷ എഴുതി റിസർച്ച് ചെയ്ത് ഗവേഷണം നടത്തി വലിയ സമയങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ച് ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ച് അവർ ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തുന്നു. മൂന്നാമത്, ചിലർ വലിയവരാകുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതെ, മറ്റുള്ള ആളുകൾ ചെറിയവരായതുകൊണ്ട് ഒരുത്തനെ വലിയവനായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ജനനത്താൽ വലിയവർ, പരിശ്രമത്താൽ വലിയവർ, തെരഞ്ഞെടുപ്പിനാൽ വലിയവർ. ഉന്നത പീഠങ്ങളിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ പിന്നീട് സാധാരണ നമ്മുടെ സംസ്കാരം അനുസരിച്ച് മേൽനോട്ടം വഹിച്ചാൽ മതി, സൂപ്പർവൈസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉയർന്ന പദവിയിലെത്തി കഴിയുമ്പോൾ താഴെയുള്ളവരെ മേൽനോട്ടം മതി. ഒരു ടീച്ചർ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഹെഡ് മാസ്റ്ററായി പ്രിൻസിപ്പളായി കഴിയുമ്പോൾ പിന്നെ പഠിപ്പിക്കു നോക്കി ഒത്തൊന്ന് നോക്കി ഇരുന്നാൽ മതി. മനസ്സിലായോ? ഒരു സ്റ്റാഫ് നേഴ്സ് അതേ സൂചി വെച്ച് ജോലി ചെയ്ത് കഴിഞ്ഞ് മേറ്റനായി വാർഡ് സിസ്റ്ററായി ഹെഡ് നേഴ്സായി വരുമ്പോൾ താഴെയുള്ളവരെ സൂപ്പർവൈസ് ചെയ്താൽ മതി. പ്രമോഷൻ കിട്ടിയാൽ അഥവാ സ്ഥാനക്കയറ്റം കിട്ടിയാൽ മേൽനോട്ടം മതി എന്നൊരു ചിന്ത ഇന്ത്യൻ മൈൻഡിലൊക്കെ ഉണ്ട്. എന്നാൽ ആരാധനയിൽ ഇത് ബാധകമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേ സഭ ആരംഭിക്കുന്ന കാലത്ത്, രക്ഷിക്കപ്പെടുന്ന കാലത്ത്, സ്നാനമേൽക്കുന്ന കാലത്ത്, ആത്മസ്നാനം പ്രാപിക്കുന്ന കാലത്ത് നന്നായി കൈയുറത്തി കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കും. കുറച്ച് ഒത്ത് കഴിയുമ്പോൾ, മൂപ്പനായി കഴിയുമ്പോൾ, സീനിയർ മോസ്റ്റായി കഴിയുമ്പോൾ, കമ്മിറ്റിയിലേക്ക് ഇലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇരുന്നു കൊണ്ട് ആരാധന ഒത്തൊന്ന് നോക്കുന്ന സൂപ്പർവൈസേഴ്സായി തീരരുത്. നീ എത്ര മൂപ്പനായാലും നീ എത്ര വലിയ കമ്മിറ്റി മെമ്പറായിരുന്നാലും നീ വലിയ സൂപ്പർവൈസറും ഓവർസീറും ആയാലും ആരാധനയ്ക്ക് മേൽനോട്ടം വഹിക്കാനല്ല, ആരാധിക്കാനാണ് ഇതിനെ വിളിച്ചിരിക്കുന്നത്. ഭൂരാജക്കന്മാർക്ക് അധിപതിയായ ദൈവമുണ്ട്. ദൈവത്തെ സ്തുതിക്കാതെ വണ്ണം ആരുടെയും കസേര വലുതല്ല. കാരണം എന്താ? ഭൂരാജക്കന്മാരെ നിഗ്രഹിച്ചവനാണ് നമ്മുടെ ദൈവം. കിരീടം മാറ്റി, മകുടം നീക്കി, സിംഹാസനം ഇളക്കി, ഉച്ചി കുത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഫറവോ രാജാവിന്റെ അഹങ്കാരം മാറ്റി അവനെ ചെങ്കടലിൽ തള്ളിയിട്ട ദൈവമാണ് നമ്മുടെ ദൈവം. ഇതൊക്കെയും ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ പണിത മഹദീയം ബാബിലോൺ അല്ലയോ എന്ന് ചോദിച്ച നെബുക്കനേസറിനെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സദൃശനാക്കി മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവയ്ക്ക് മഹത്വം കൊടുക്കാത്ത ഹേരോദാ രാജാവിനെ അടിച്ച് താഴെയിട്ട് കൃമിക്കിരയാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ അത്യുന്നതിനോട് സമനാകുമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ലൂസിഫറിനെ അഥവാ അരുണോദയപുത്രനായ ശുക്രനെ അവനെ ഏറ്റവും താഴെ അധോലോകത്തിൽ താഴ്ത്തിയവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് സ്നേഹിതരെ, അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാതെ വണ്ണം ആരുടെയും കസേര വലുതല്ല. അവന് സ്തുതിക്കും ബഹുമാനത്തിനും യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ ദൈവം മാത്രമാണ്. അതുകൊണ്ട് പദവി പരിധി എന്നെ നീ ദൈവത്തെ സ്തുതിക്കണം. അടുത്തതായി നാം എന്താ വായിക്കുന്നത്? 148-ാം സങ്കീർത്തനത്തിൽ യുവാക്കളും യുവതികളും വൃദ്ധരും ബാലരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. കാലങ്ങൾ മുന്നോട്ട് ചെല്ലുന്ന അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും, ശരീരപ്രകൃതിക്ക് വ്യത്യാസം വരും. മനസ്സിലായോ? ഒരു ചിന്തകൻ പറയുന്നത് കാലുകൾക്ക് വ്യത്യാസം വരും. എങ്ങനെയാ? പ്രഭാതത്തിൽ 4:15, മധ്യാഹ്നത്തിൽ 2:15, സായാഹ്നത്തിൽ 3:15, സമാപനത്തിൽ 6:15. അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ജീവിതത്തിന്റെ പ്രഭാതം കുട്ടിക്കാലം ആരംഭിക്കുന്നത് രണ്ട് കൈയും രണ്ട് കാലും കൂടെ ഉപയോഗിച്ച് 4 കാലിലാണ്. ഇക്വലിബ്രിയം, സന്തുലിതാവസ്ഥ ശരിയാകുവാൻ കൈയും കാലും ഉപയോഗിച്ച് നടക്കുന്നു. അതാണ് പ്രഭാതം. മധ്യാഹ്നം, യൗവനകാലം, രണ്ട് കാലിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാം. സായാഹ്നം, വൈകുന്നേര സമയം, 3 കാൽ. കാട്ടിൽ കിടക്കുന്നവൻ കൂട്ടായി വരുന്നു. ഒരു വടി, രണ്ട് കാലും ഒരു വടിയുടെ സഹായം കൂടെ ചേർന്നാണ് നടക്കുന്നത്. സമാപനത്തിൽ 6:15. എങ്ങനെയാത്? കട്ടിലിന്റെ 4 കാലും നീട്ടിയിരിക്കുന്ന നിന്റെ 2 കാലും, 4 2 6 കാൽ. ഇങ്ങനെ ആദ്യം 4 കാൽ, പിന്നെ 2 കാൽ, പിന്നെ 3 കാൽ, ഒടുവിൽ 6 കാൽ. ഈ കാലഘട്ടങ്ങളിൽ ഒന്നും ആരാധന മുടക്കരുത്. ഓർമ്മയുണ്ടോ നമ്മുടെ വിചിന്തനവാക്യം? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. മനസ്സിലായോ? മറ്റൊരു ചിന്തകൻ ഒരിക്കൽ പ്രസ്താവിച്ചത് ഈ ടീനേജ് പ്രായം എന്താ, 13 മുതൽ 19 വരെ, ടീൻ ടീൻ എന്ന് പറയുന്നതുകൊണ്ട് ടീനേജേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിന് തത്തുല്യമായ ഒരു മലയാള പദം കിട്ടാൻ പ്രയാസമാണ്. ആ കാലം വളരെ മാർദ്ദവമുള്ളതാണ്. ടെൻഡർ ടീൻസ് മാർദ്ദമുള്ള കാലം. അത് കഴിഞ്ഞ് ഈ ആ ചിന്തകന്റെ അതേ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. 20 വയസ്സ് മുതൽ 30 വരെ ടീച്ചബിൾ 20s മനുഷ്യനെ പഠിക്കാനും പഠിപ്പിക്കാനും പര്യാപ്തമായ പ്രായം. മാർദ്ദവ പ്രായത്തിൽ ആരെന്തോ പറഞ്ഞാലും വിശ്വസിക്കുന്നു. എല്ലാവരും അങ്കിളെ എന്ന് വിളിക്കുന്നു, ആന്റി എന്ന് വിളിക്കുന്നു, അപ്പച്ച അമ്മച്ചി എന്ന് വിളിക്കുന്നു. ലോകത്തിലെ കറകളങ്ക മാലിന്യങ്ങളൊന്നും അറിയാത്ത കാലം. അതിനുശേഷം മനുഷ്യനെ പഠിക്കാനും പഠിപ്പിക്കാനും പര്യാപ്തമായ പ്രായമെന്നും 30-നും 40-നും ഇടയ്ക്കുള്ള പ്രായം ടെയർലെസ് 30s ക്ഷീണിക്കാത്ത, അതേ അല്പം പോലും അതേ പരിമിതപ്പെടാത്ത നല്ല ആരോഗ്യം, അതിന്റെ ക്ലൈമാക്സ് അത്യുച്ച കൂടിയത്തെ കാലമാണ്. ഓജസ്സും തേജസ്സും പ്രസരിപ്പും പ്രഭാവവും ശക്തിയും കഴിവും ഓർമ്മയും അതിന്റെ അത്യുച്ച കൂടിയിരിക്കുന്ന ആ യൗവനകാലം. 40-നും 50-നും ഇടയ്ക്കുള്ള കാലത്തെ ഫയറി 40s എന്ന് പറയും, ജ്വലിച്ചു നിൽക്കുന്ന കാലം. എന്നെ ആരും ഗുണദോഷിക്കണ്ട, എനിക്കെല്ലാം അറിയാം എന്നൊക്കെ തോന്നിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ 50-നും 60-നും ഇടയ്ക്കുള്ള കാലത്തെ ഫോഴ്സ്ഫുൾ 50s എന്ന് പറയും, പരപ്രേരണയ്ക്ക് വിധേയപ്പെടും, മറ്റുള്ളവർ പറയുന്നതിനകത്ത് യാഥാർത്ഥ്യമുണ്ടെന്നൊക്കെ മനസ്സിലാകുമെന്നും. 60-നും 70-നും ഇടയ്ക്കുള്ള കാലത്തെ സീരിയസ് 60s എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവം, മുൻകോപം, ഷോർട്ട് ടെമ്പേഡ്, പെട്ടെന്ന് ദേഷ്യം. 60 തികഞ്ഞവരോട് എപ്പോഴും സൂക്ഷിച്ചിടപെടണമെന്നാണ് ആ പണ്ഡിതൻ പറയുന്നത്. 60-നും 70-നും ഇടയ്ക്ക്. എന്ന് 70 വയസ്സ് കഴിഞ്ഞാൽ 80 വരെയുള്ള കാലത്തെ സീക്രട്ട് 70s പരിശുദ്ധിയുടെ കാലമാണ്. ആ ശൈച്ഛയൊക്കെ അടക്കി വളരെ അധികം പക്വത വരുന്ന ഒരു കാലമാണെന്നും. 80-നും 90-നും ഇടയ്ക്കുള്ള പ്രായം 80s എന്ന് പറയുന്നത് ഏക്കിംഗ് വേദനകളുടെ നൂലാമാലകളാണ്. തലവേദന, മസൽ വേദന, പല്ലുവേദന, നടുവേദന തുടങ്ങി വേദനകളുടെ നൂലാമാലകളാണ്. 90 കഴിയുമ്പോൾ എൻ്റെ പ്രേക്ഷകർ മിക്കവാറും 90% ലോകത്തു നിന്ന് പോയിരിക്കും. അഥവാ ജീവിച്ചിരുന്നാൽ കുറെ നാള് സാഡ്, പിന്നെ മാഡ്, പിന്നെ ഗോഡ് എന്ന് പറയുന്ന ദുഃഖമാകുന്നു, ഭ്രാന്ത് വരുന്നു, ഒടുവിൽ ലോകത്തിൽ നിന്ന് വേർപെടുന്നു. ഇങ്ങനെ ടെൻഡർ ടീൻസ്, ടീച്ചബിൾ 20s, ടയർലെസ് 30s, ഫയറി 40s, ഫോഴ്സ്ഫുൾ 50s, സീരിയസ് 60s, സീക്രട്ട് 70s, ഏക്കിംഗ് 80s, then sad, mad, god. ഇങ്ങനെ മാർദ്ദവപ്രായമുള്ള ബാലികാ ബാലന്മാരും പഠനശക്തിയുള്ള 20-കാരും ക്ഷീണിക്കാത്ത 30-കാരും ജ്വലിച്ചു നിൽക്കുന്ന 40-കാരും പരപ്രേരണയ്ക്ക് വിധേയപ്പെടുന്ന 50-കാരും പെട്ടെന്ന് ദേഷ്യം വരുന്ന 60-കാരും പിന്നെ പക്വത വന്ന 70-കാരും ദേഹം മുഴുവൻ വേദനിക്കുന്ന 80-കാരും വികാര പാരവശ്യങ്ങളിൽ അന്ത്യനാട് നോക്കിക്കഴിയുന്ന 90 മുകളിലുള്ളവരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. പദവി പരിധി എന്നേ, പ്രായപരിധി എന്നേ, യഹോവയായ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അതാണ് ദാവീദ് പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ആരാധനയിൽ അന്തരംഗം മുഴുവൻ ഒത്തുചേരണം. അധര ചർവണം കൊണ്ട് സൃഷ്ടാവ് തൃപ്തിപ്പെടുന്നില്ല. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമെങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു. ആരാധനയിലത്ത് വരുന്നു, കൈയടിക്കുന്നു, പാടുന്നു, പക്ഷെ ഹൃദയത്തിനകത്ത് സമർപ്പണമില്ലാതെ പോയാൽ അധര ചർവണം, അതുകൊണ്ട് സൃഷ്ടാവ് തൃപ്തിപ്പെടുന്നില്ല. All that is within me എന്നാണ് 103-ാം സങ്കീർത്തനത്തിൽ ഇംഗ്ലീഷിൽ നാം കാണുന്നത്. എന്റെ അന്തരംഗം മുഴുവനും, കാരണം 103-ാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ 2-3 വാക്യങ്ങളിലെ ഓൾ ഈ പ്രയോഗങ്ങൾ 4 പ്രാവശ്യം കാണാം. ഹി ഫോർഗിവത് ഓൾ യുവർ ഇനിക്വിറ്റീസ്, അവൻ നിന്റെ അകൃത്യങ്ങളെല്ലാം മോചിക്കുന്നു. ഹി ഹീലത് ഓൾ യുവർ ഡിസീസസ്, അവൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഫോർഗെറ്റ് നോട്ട് ഓൾ ഹിസ് ബെനിഫിറ്റ്സ്, അവന്റെ ഉപകാരങ്ങൾ എല്ലാം നീ ഓർക്കൂ. അങ്ങനെയാണെങ്കിൽ ഓൾ ദാറ്റ് ഈസ് വിദിൻ മീ പ്രൈസ് ദ ലോർഡ്, നിന്റെ സകല രോഗങ്ങളും അവൻ സൗഖ്യമാക്കുമെങ്കിൽ, നിന്റെ സകല അകൃത്യങ്ങളും അവൻ മോചിക്കുമെങ്കിൽ, അവന്റെ സകല ഉപകാരങ്ങളും നീ ഓർക്കുമെങ്കിൽ, നിന്റെ സകല അന്തരംഗവും ഒത്തുചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ദാവീദിനോട് ചേർന്ന് ഈ ദിവസം നാം ഒരു തീരുമാനമെടുക്കണം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ദൈവത്തെ അധരത്താൽ സ്തുതിക്കുവാൻ, പ്രവൃത്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അധരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. യേശു ക്രിസ്തു തന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യോഹന്നാൻ 17 ഇങ്ങനെ പറഞ്ഞു, പിതാവേ ഈ ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. സ്വർഗത്തിൽ ചെന്നാൽ ദൈവമഹത്വം എന്ന ഒറ്റ ജോലിയാണ് നമുക്കുള്ളത്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തു, ആരാധനയിൽ അയവില്ലാതെ സ്തുതിച്ചുകൊണ്ടിരിക്കൂ. അങ്ങനെ ആരാധിച്ച് ആരാധിച്ച് നിത്യ സൗഭാഗ്യത്തിലെത്തി സ്വർഗീയ ശരീരം പ്രാപിച്ച് തേജസ്സിൽ അവനെ സ്തുതിക്കുന്ന മഹത്വ പദവിയിലേക്ക് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് എന്റെ സന്ദേശം ഞാൻ ഉപസമകരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.